ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഗാന്ധി മാർഗത്തിന്റെ വിജയാരംഭം എന്ന നിലയ്ക്ക് കണക്കാക്കുന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. യൂറോപ്യന്മാരായ തോട്ടമുടമകളുടെ മൃഗീയമായ അടക്കിവാഴ്ചയായിരുന്നു ചമ്പാരനിൽ. അവിടങ്ങളിൽ നീലം കൃഷിക്കാർ അക്ഷരാർത്ഥത്തിൽ അടിമകളെപ്പോലെ കഴിയുകയായിരുന്നു. ഈ അടിമത്തം അവസാനിപ്പിക്കാനും കർഷകരുടെ അവശത പരിഹരിക്കാനുമാണ് ഗാന്ധിജി ശ്രമിച്ചത്. തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധിജി എഴുതി, ചമ്പാരൻ അന്വേഷണം സത്യവും അഹിംസയും കൊണ്ടുള്ള ഒരു ധീര പരീക്ഷണമായിരുന്നു എന്ന്. സമാനതകളില്ലാത്ത സത്യഗ്രഹ സമരത്തിന്റെ 8000 താളുകളാണ് ഗാന്ധിജി തയ്യാറാക്കിയത്. സത്യനിഷ്ഠമായിരുന്നു ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം. ബ്രിട്ടീഷ് കോളനിയാകട്ടെ നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യരെ അധാർമികമായി അടക്കി വാഴുകയായിരുന്നു. ഇങ്ങനെയുള്ള ഏത് അധികാരശക്തിക്കെതിരെയും അഹിംസാനിഷ്ഠമായ സഹന സമരം നയിച്ചു ജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച, അങ്ങനൊരു വിശ്വാസം ജനിപ്പിച്ച സമരമായിരുന്നു ചമ്പാരൻ സമരം. ചമ്പാരനിലെ നീലം കൃഷിക്കാർ യഥാർത്ഥത്തിൽ 23 ഭാഗത്ത് നിർബന്ധമായും കൃഷി ചെയ്യണം എന്ന വ്യവസ്ഥമുണ്ടായിരുന്നു. ഈ സമ്പ്രദായമാണ് തീൻ കഠിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കഠിയ ഭൂമിയുടെ അളവിന്റെ പേരാണ്. 20 കഠിയ ചേർന്നാൽ 1 ഏക്കറാകും. അന്ന് യൂറോപ്പിന് നീലം ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിർബന്ധിത നീലം കൃഷി ഏർപ്പെടുത്തിയത്. കൃഷിയുടെ നിയമങ്ങളും ചട്ടങ്ങളും തോട്ടമുടമകളായ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനിടയിൽ സിന്തറ്റിക് നീലം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അതോടെ നീലം കൃഷി വേണ്ടെന്നായി. ഉള്ള നീലം കൃഷി നശിപ്പിക്കാൻ ഉടമകൾ അജ്ഞാപിച്ചെങ്കിലും കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ അവർ തയ്യാറായില്ല. ഈ അവസ്ഥയിലാണ് കർഷകരുടെ നില കൂടുതൽ വഷളായത്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞത്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ കർഷകർക്ക് സംഭവിച്ച അനീതിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നത്. അത് ഇന്ത്യയിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രവർത്തനങ്ങളിൽ ഒന്നും സത്യാഗ്രഹമെന്ന സമരമാർഗത്തിന്റെ ആദ്യ വിജയങ്ങളിൽ ഒന്നുമായിരുന്നു. ഈ സത്യാഗ്രഹം ഇന്നിപ്പോൾ ഓർമ്മിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഗാന്ധിമാർഗം മുൻനിർത്തിയാണ് കേരളത്തിലെ ഗവർണറും നിരവധി ഗാന്ധിയന്മാരും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഉപവാസമിരിക്കുന്നത്. കേരള ഗാന്ധി സ്മാരക നിധി, ഇതര ഗാന്ധിയൻ സംഘടനകളൊക്കെ ഇതിൽ പങ്കാളികളാണ്. സ്ത്രീ സുരക്ഷിത കേരളമാണ് പ്രധാന മുദ്രാവാക്യം. ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നത് കേരള ഗവർണർ സ്ത്രീധനത്തിനെതിരെ ഉപവസിക്കുന്നു എന്നാണ്. അതുതന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും. ഒരു ഗവർണർ ഇത്തരത്തിലൊരു വിഷയം മുൻനിർത്തി ഉപവസിക്കുക, സത്യഗ്രഹമിരിക്കുക എന്നത് അസാധാരണമാണ്. ആ അസാധാരണത്വമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തോട്ടമുടമകളുടെ മൃഗീയമായ അടക്കിവാഴ്ചയിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാനും അവരുടെ അവശത പരിഹരിക്കാനും നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിമാർഗത്തിന്റെ വിജയാരംഭം കണക്കാക്കുന്ന സമരമാണ് എന്നോർമ്മിപ്പിച്ചത് കേരളത്തിലെ ഗവർണറും ഗാന്ധിയന്മാരും നടത്തുന്ന സമരം വിജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. കാരണം സ്ത്രീധന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്നതിനുള്ള സ്റ്റേറ്റ് നോഡൽ ഓഫീസർക്ക് ലഭിക്കുന്ന പരാതികൾ 100 കണക്കിനാണ്. അപരാജിത എന്ന സംവിധാനത്തിൽ ഒരു ദിവസം മാത്രം 200 പരാതികൾ ലഭിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടറിഞ്ഞതാണ്. അതുകൊണ്ടാണ് കോടതി പോലും പറഞ്ഞത് സ്ത്രീധന മരണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും നിയമപ്രകാരം ഡൌറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് തസ്തികകളിലേക്കടക്കം നിയമനം നടത്താത്തത് എന്തുകൊണ്ടാണ് എന്ന്. സങ്കൽപ്പിക്കാനാവാത്ത പീഡനത്തിനും കുറ്റകൃത്യത്തിനും കാരണമാകുന്ന സ്ത്രീധനം ഒരു സാമൂഹിക അപമാനമാണ് എന്ന് കോടതി പോലും പറയുന്നു. ഈ തിന്മ സമൂഹത്തിലെ എല്ലാ തലങ്ങളിൽ നിന്നും നിരപരാധികളായ നിരവധി സ്ത്രീകളുടെ ജീവനെടുത്തിട്ടുണ്ട്. സർക്കാരും നിയമ സംവിധാനങ്ങളും ഇടപെടുക തന്നെ വേണം. എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അവനവൻ തന്നെ ചോദിക്കേണ്ടതുണ്ട്. സ്ത്രീധന ഇടപാടുകളിൽ ഭാഗവാക്കല്ലാത്ത എത്ര പേരുണ്ട് നമുക്കിടയിൽ? സ്ത്രീധന പ്രശ്നത്തിൽ അഭിപ്രായം പറയുമ്പോൾ എത്ര പേർക്ക് ധൈര്യമായി ഉറക്കെ പറയാൻ സാധിക്കും? ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ തന്നെയാണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും. അതിന് പരിഹാരമുണ്ടായാൽ മാത്രമേ സത്യഗ്രഹമടക്കം ഉപവാസമടക്കം വിജയിക്കുകയുള്ളൂ.